السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها، وأولها وآخرها، وعلانيتها وسرها. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد، സഹോദരങ്ങളെ, ഇമാം നവവിയുടെ അൽ അർബഊൻ എന്ന കിതാബിൽ 29 ഹദീസുകളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. 30-ാമത്തെ ഹദീസ്, عن ابي ثعلبه الخشني جرثوم بن ناشر رضي الله تعالى عنه عن رسول الله صلى الله عليه وسلم قال ان الله تعالى فرض فرائض فلا تضيعوها، وحد حدودا فلا تعتدوها، وحرم اشياء فلا تنتهكوها، وسكت عن اشياء رحمه لكم غير نسيان فلا تبحثوا عنها. حديث حسن رواه الدارقطني وغيره. ابو ثعلبه الخشني റളിയല്ലാഹു അൻഹു എന്ന സഹാബി റിവായത്ത് ചെയ്യുന്നു. ഈ സഹാബിയുടെ കുനിയത്താണ് അബൂ ഥഅലബ. പേര് എന്താണെന്ന് പല അഭിപ്രായങ്ങളുമുണ്ട്. കാരണം അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുനിയത്തിലാണ്. അതിൽ ഇമാം നവവി ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരഭിപ്രായമാണ് ജുർസൂം ഇബ്നു നാഷിർ എന്ന പേര്. അപ്പോൾ അബൂ ഥഅലബ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ان الله تعالى فرض فرائض فلا تضيعوها. ان الله تعالى الله تعالى فرض فرائض അവൻ ചില കാര്യങ്ങൾ നിർബന്ധമാക്കി, നിർബന്ധമായ ചില കാര്യങ്ങൾ അവൻ ദീനിൽ കൽപ്പിച്ചു. فلا تضيعوها, അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാതെ പാഴാക്കി കളയരുത്, മറിച്ച് അത് നിങ്ങൾ പ്രവർത്തിക്കുക. വഹദ്ദ ഹുദൂദൻ, അവൻ ചില ഹുദൂദുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഹലാലിന്റെ അതിർത്തി അവൻ നിശ്ചയിച്ചിട്ടുണ്ട്, അത് മുറിച്ച് ഹറാമിലേക്ക് കടക്കരുത്. ഫലാ തഅതദൂഹ, അതുകൊണ്ട് നിങ്ങൾ അത് മുറിച്ച് കടക്കരുത്, വിട്ടു കടക്കരുത്. വഹറമ അഷിയാ, അതുപോലെ അള്ളാഹു ചില കാര്യങ്ങൾ ഹറാമാക്കി, നിഷിദ്ധമാക്കി. ഫല തൻതഹിക്കൂഹ, ആ കാര്യങ്ങൾ ആ അള്ളാഹു ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ പവിത്രമാക്കിയ കാര്യങ്ങൾ നിങ്ങൾ പിച്ചി ചെയ്യരുത്. ഫല തൻതഹിക്കൂഹ, അള്ളാഹു ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ, അല്ലെങ്കിൽ പവിത്രമാക്കിയ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഫല തൻതഹിക്കൂഹ, അത് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ ഹുർമത്ത് പിച്ചി ചെയ്യരുത്. وسكت عن اشياء, الله ചില കാര്യങ്ങളെ കുറിച്ച് പറയാതിരുന്നു, സകത മണ്ടാതിരുന്നു ചില കാര്യങ്ങളെ കുറിച്ച്. റഹ്മത്തൻ ലക്കും, നിങ്ങളോടുള്ള കാരുണ്യമായിക്കൊണ്ടാണ് അവൻ ചില കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാതിരുന്നത്. ഗൈറ നിസ്യാനിൻ, മറന്നുകൊണ്ടല്ല, മറിച്ച് നിങ്ങളോടുള്ള റഹ്മത്ത് കൊണ്ട്, മറന്നിട്ട് പറയാനതല്ല. ഫലാ തബ്ഹസു അൻഹ, അതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കാൻ പോകരുത്. ഇതാണ് ഹദീസ്. നോക്കൂ, ഇതേ അർത്ഥത്തിൽ മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം. അബുദർദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബസ്സാർ, അതുപോലെ ഇമാം ദാറഖുത്തിനെ ഉദ്ധരിച്ചതാണ്. ഇമാം നാസറുദ്ദീൻ അൽബാനി തന്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഈ ഹദീസ് കൊണ്ടുവന്നത് കാണാം. അഥവാ അദ്ദേഹം അതിന്റെ സനദ് സ്വീകാര്യയോഗ്യമാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാൽ, അല്ലാഹു അന്റെ കിതാബിൽ ഹലാലാക്കിയത് ഹലാലാണ്, അവൻ അനുവദനീയമാക്കിയത് അനുവദനീയമാണ്. وما حرم فهو حرام. അള്ളാഹു ഹറാമാക്കിയത് ഹറാമാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയത് എന്തോ അതാണ് നിഷിദ്ധം, ഹറാം. വമ സകത അൻഹു ഫഹുവ അഫ്വൻ, അള്ളാഹു പറയാതെ ഇരുന്നത്, അവൻ മിണ്ടാതിരുന്നത് അഫ്വൻ, അത് അവൻ നിങ്ങൾക്ക് വിട്ടു എന്നതാണ്. ഫഖബലു മിൻ അല്ലാഹി ആഫിയതഹു, അതുകൊണ്ട് അള്ളാഹു വിട്ടു തന്ന അവന്റെ ആഫിയത്ത് നിങ്ങൾ സ്വീകരിച്ചോളൂ. ഫഇൻ അല്ലാഹ ലം യകുൻ ലിയൻസ ശൈആ, കാരണം അള്ളാഹു ഒന്നും മറക്കുന്നവനല്ല. എന്നിട്ട് ഈ ആയത്ത് ഒതുങ്ങുകയുണ്ടായി, വമാ കാന റബ്ബുക നസിയ, വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് മറന്നുപോകുന്നവനല്ല. പല പണ്ഡിതന്മാരും ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് കാണാം, മനഅമില ബിഹാദൽ ഹദീസ്, ഈ ഹദീസ് അനുസരിച്ച് ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇതനുസരിച്ച് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, فقد حاز الثواب وامن من العقاب, അവൻ അല്ലാഹുവിന്റെ പ്രതിഫലം നേടി, ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. لان من ادى الفرائض واجتنب المحارم ووقف عند الحدود وترك البحث عما غاب عنه فقد استوفى اقسام الفضل واوفى حقوق الدين. കാരണം ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് നിർബന്ധമായത് ഒരാൾ പാലിച്ചു, ഹറാമാക്കിയത് ഒരാൾ ഒഴിവാക്കി, അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളിന്മേൽ നിന്നു അത് വിട്ടുകടന്നില്ല, എന്നിട്ട് അയാൾക്കറിയാത്ത കാര്യത്തെ കുറിച്ച്, അയാൾ അന്വേഷിക്കേണ്ടതില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അയാൾ അന്വേഷിക്കാനും പോയില്ലെങ്കിൽ അയാൾ എല്ലാ ശ്രേഷ്ഠതയുടെ ഇനങ്ങളും നേടിയിരിക്കുന്നു, അയാൾക്ക് ഫദ്ൽ ലഭിച്ചു, ദീനിന്റെ ബാധ്യതകളൊക്കെ അയാൾ നിറവേറ്റിയിരിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ ദീൻ അത് എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദീൻ യുസ്റുൻ വലൈ യുഷാദ്ദ ദീന അഹദ ഇല്ലാ ഗലബ, ഈ ദീൻ എളുപ്പമാണ്, ആരെങ്കിലും ദീനിനെ കടുപ്പിക്കാൻ നിന്നാൽ ദീൻ അവനെ പരാജയപ്പെടുത്തി കളയും. എന്താണ് ദീൻ എളുപ്പമാണെന്ന് പറഞ്ഞാൽ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അതത്ര ശ്രദ്ധിക്കേണ്ടൊന്നുമില്ല, തോന്നുമ്പോ ചെയ്താൽ മതി എന്ന് പറയാനാണോ? അള്ളാഹു ഹറാമാക്കിയ അവ്യക്തമായ ഹറാമുകൾ വരെ അതങ്ങനെ നോക്കൊന്നും വേണ്ട, അത് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും നടക്കൂല, അതുകൊണ്ട് പലിശ അതൊന്നും ഇപ്പല്ല. ഇങ്ങനെ ഹറാമുകളിൽ അലംഭാവവും വാജിബുകളിൽ അലംഭാവവും കാണിച്ചുകൊണ്ടുള്ള എളുപ്പമുണ്ടാക്കാനാണോ? അത് എളുപ്പമല്ല, മറിച്ച് അവൻ ഏറ്റവും വലിയ പ്രയാസത്തിലേക്കുള്ള പോക്കാണ്. അതേസമയം അള്ളാഹു അവന്റെ തൗഫീഖ് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് മുഅ്മിനുകൾക്ക് അള്ളാഹുവിന്റെ ദീൻ, അതിലെ ഹറാം ഹലാലുകൾ, അതിലെ വാജിബുകൾ വളരെ എളുപ്പമാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നോക്കൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ അതിന്റെ ഗുണം നമുക്കാണ് ആദ്യം ഈ ലോകത്ത് തന്നെ, ഈ ലോകത്ത് വെച്ച് തന്നെ കിട്ടാനിരിക്കുന്നത്, കൂടാതെ പരലോകത്തുള്ളതും. ഇങ്ങനെ ദീൻ എളുപ്പമാണ്. അതിനപ്പുറത്ത് ആരെങ്കിലും ദീൻ കടുപ്പിക്കാൻ നിന്നാൽ, അഥവാ അവന് സ്വയം നിർബന്ധമല്ലാത്തത് നിർബന്ധമാക്കാനോ, ഹറാമല്ലാതെ അള്ളാഹു അനുവദിച്ചത് ഹറാമാക്കാനോ, അങ്ങനെയുള്ള ആ നിലക്ക് ഒരാൾ പോകാൻ നിന്നാൽ ദീൻ അവനെ പരാജയപ്പെടുത്തി കളയും. ദീൻ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ പച്ച ദീൻ ഉപേക്ഷിച്ചു പോകും, പിന്നെ കാണാം ഫുസ്താക്കുകളെ, തോന്നിവാസികളായ മോശക്കാരായ ആളുകളുടെ കൂടെ. അത് മുൻപേ ദീനിലുണ്ടായിരുന്ന ആൾ, അസ്സലല്ലാഹു അലാഫിയ. കാരണം എന്താ, ദീനവൻ വേണ്ടാത്ത കടുപ്പം കടുപ്പിക്കാൻ നോക്കും, അത് ചെയ്യരുത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു നിർബന്ധമായ കാര്യം നിനക്ക് ചെയ്യാൻ സാധിച്ചില്ലേ, നീ അത് ചെയ്യാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിനർത്ഥം നീ കഴിയുന്നതും കൂടി ഒഴിവാക്കണം എന്നല്ല. ഒരു ഹറാമിൽ പെട്ടുപോയോ, അത് ഒഴിവാക്കാൻ നീ നിന്റെ കഴിവിന്റെ പരമാവധി, നീ അത് ഒഴിവാക്കുക തന്നെ ചെയ്യുക, അള്ളാഹുവിനോട് അതിനുള്ള തൗഫീഖിനെ ചോദിക്കുക. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു പോയി എന്നാ പിന്നെ ഞാൻ ആകെ നശിച്ചു, ഇനിയിപ്പം ഒരു ഹറാമും ബാക്കിയാക്കണ്ട, എല്ലാം ചെയ്തോളയോ എന്നാണോ? അല്ല, മറിച്ച് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും വീണ്ടും ഖൈറിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വേണ്ടാത്തതിന്റെ പിന്നാലെ പോകാതിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ അവൻ പാലിച്ചിരിക്കുന്നു. അങ്ങനെ ദീനിന്റെ മഹത്തരമായ കാര്യങ്ങൾ, ദീനിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തരമായ ഒരു ഹദീസാണിത്. ഒന്ന്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം അത് നിർബന്ധമായും പാലിക്കുക. രണ്ട്, അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ അവിടെ നിൽക്കുക, അള്ളാഹു ഹറാമാക്കിയ പവിത്രമാക്കിയ കാര്യങ്ങൾ അത് അതിനപ്പുറത്തേക്ക് മുറിച്ചു കടക്കാതിരിക്കുക. ഇതൊക്കെയും വിശദീകരിക്കുന്ന മഹത്തായ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നവാസ് ബിൻ സമ്മാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദറബല്ലാഹു മസലൻ സിറാത്തൻ മുസ്തഖീമ, അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിന്റെ ഉദാഹരണം വിവരിച്ചിരിക്കുന്നു, നേരായ മാർഗത്തിന്റെ ഉദാഹരണം. وعلى جنبتي الصراط الله اذا ഒരു ഉദാഹരണം വിവരിച്ചിരിക്കുന്നു. എന്താണ് ആ ഉദാഹരണത്തിലുള്ളത്? ഒരു നേരായ മാർഗം. അല്ലാഹു ഒരു ഉദാഹരണം നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. എന്താണ് ഉദാഹരണം? ഒരു നേരായ വഴി, വളവില്ലാത്തൊരു വഴി. وعلى جنبتي الصراط سوران, ഈ നേരായ വഴിയുടെ ഇരുവശത്തും രണ്ട് ചുമരുകളുണ്ട്. വഴിയിലുടനീളം രണ്ട് ചുമരുകൾ. ഫീഹിന്ന അബ്വാബുൻ മുഫത്തഹ, ഈ രണ്ട് ചുമരുകളിലും തുറന്നിട്ട വാതിലുകളുണ്ട്. വാലൽ അബ്വാബി സുതൂറുൻ മുർഹാത്, എന്നാൽ ആ വാതിലുകളിന്മേൽ കർട്ടനിട്ടിട്ടുണ്ട്, ആ വാതിലുകൾ മൂടിയിട്ടുണ്ട്, തുണി കൊണ്ട് മൂടിയിട്ടുണ്ട്. വാല ബാബി സ്റാഫി ദാഇൻ, ഈ വഴിയുടെ തുടക്കത്തിൽ ആ വഴി കയറുന്നിടത്ത് ഒരു ദാഇൻ, ഒരു വിളിക്കുന്ന ഒരാളുണ്ട്. അയാൾ പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉദ്ഖുലു സ്സിറാത ജമീഅ, നിങ്ങളെല്ലാവരും ഈ മാർഗത്തിൽ പ്രവേശിക്കൂ. വലാ തതഅറജു, നിങ്ങൾ വളഞ്ഞു പോകരുത്, ഈ വഴിയിൽ പ്രവേശിക്കുക. വദാഇ യദ്ഉ മിൻ ജൗഹി സ്സിറാത, ഈ വിളിക്കുന്ന ആളെ കൂടാതെ ഈ വഴിയുടെ ഉള്ളിലും ഒരാളുണ്ട്. ഫൈദ അറാദ അൻ യഫ്തഹ ശൈഅൻ മിൻ തിൽക്ക അൽഅബ്വാബ്, ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആൾ രണ്ട് ഭാഗത്തുമുള്ള വാതിലുകളിൽ ഏതെങ്കിലും ഒന്ന് തുറക്കാൻ നിന്നാൽ, ആ വാതിലിന്റെ വിരി നീക്കാൻ, അതിന്റെ മറ നീക്കാൻ നിന്നാൽ, ഉള്ളിലുള്ള വിളിക്കുന്ന ആൾ വിളിച്ചു പറയും, നീ അത് തുറന്നാൽ നീ അത് കയറും, തുറന്നാൽ നീ അങ്ങോട്ട് കയറി പോകും, തുറക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്താണ് ഉദാഹരണം? വസ്സറാത്തു അൽ ഇസ്ലാം, ഈ നേരായ മാർഗം അത് ഇസ്ലാമാണ്. വസൂറാൻ, ഈ രണ്ട് ചുമരുകൾ, പുറത്തു ഇപ്പുറത്തുള്ള രണ്ട് ചുമരുകൾ, ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്. പറഞ്ഞാൽ ഹലാലിന്റെ അറ്റം, ഇനി അപ്പുറത്ത് പോയ എന്താ ഉള്ളത്? ഹറാമാണ്. വൽ അബ്വാബുൽ മുഫത്തഹത്തു, തുറന്നിട്ട വാതിലുകൾ, മഹാരിമുല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. വദാലിക ദാഇ അലാ സിറാത്ത്, ഈ വഴിയുടെ തുടക്കത്തിൽ അതിന്റെ ബാബിൽ നിന്ന് വിളിക്കുന്നത് ആരാണ്? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്, ഖുർആനാണ്. വദാഇ മിൻ ഫൗഖി മിൻ, ആ വഴിയുടെ ഉള്ളിൽ ഉള്ള മുകളിൽ നിന്ന് വിളിക്കുന്ന ആളാരാണ്? വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെയും ഹൃദയത്തിലുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഉപദേശകൻ. കാരണം ഓരോ മുസ്ലിമിന്റെ മനസ്സിലും തെറ്റുകളിലേക്ക് പോകുമ്പോൾ അവനെ ചെയ്യരുത് എന്നൊരു വിടിയാളം അവന്റെ ഹൃദയത്തിൽ കേൾക്കാം. അത് ഇമാനിന്റെ, ഇമാനുള്ള ആളുകൾക്കുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മുന്തിയ ഉദാഹരണമാണെന്ന് നോക്കൂ. കാരണം ഈ വഴിയിൽ ക്ഷമിച്ചു നിന്നാൽ വലത്തുനിന്നും ഇടത്തുനിന്നുമൊക്കെ നമ്മൾ വിളിക്കുന്ന ഹറാമിലേക്ക് നമ്മൾ നോക്കാതിരുന്നാൽ അള്ളാഹു എളുപ്പമാക്കും. കുറച്ച് ക്ഷമിച്ചാൽ മതി. അള്ളാഹു റബ്ബുൽ ആലമീൻ, ഈ ലോകം തുച്ഛമാണ്, വേഗം നമ്മൾ മരിച്ചു പോകും, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അത് നമ്മൾ വിരുന്നീക്ക് നോക്കാൻ നിന്നാൽ നമ്മൾ അങ്ങോട്ടേക്ക് പിടിച്ചു വരും. അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കാതെ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, മുഅ്മിനുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞതുപോലെ ലഗ്വിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ് നേരെ പോവുക. അതുകൊണ്ടാണ് അല്ലാഹു ഹുദൂദുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോൾ തഅതദൂഹ എന്നും പറഞ്ഞത് കാണാം, തഖറബൂഹ എന്നും പറഞ്ഞത് കാണാം. പല പല തഅതദൂഹ പല തഖറബൂഹ, കാരണം ഹജ്ജ് എന്നത് പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. ഹറാമിന്റെ അതിലേക്ക് എത്തുന്ന അറ്റം, അപ്പുറത്ത് കടന്നാൽ ഹറാമാണ് എന്ന അർത്ഥത്തിൽ പറയും. അതുപോലെ ഹറാമിനുള്ള ചില ഹറാമുകൾക്കുള്ള ശിക്ഷ, അതിന് ഹജ്ജ് എന്ന് പറയും. അതുപോലെ ഹലാലിന്റെ അറ്റമല്ല, മറിച്ച് ഹറാമിന് തന്നെ എന്ത് പറയും? ഹജ്ജ് എന്ന് പറയും. അപ്പൊ ഹറാമാണ് തൊട്ടുമ്പോൾ ആയത്തിൽ പറഞ്ഞതെങ്കിൽ അള്ളാഹു പറയും അത് അള്ളാഹുവിന്റെ ഹുദൂദാണ്, ഫലാ തഖറബൂഹ, അങ്ങോട്ട് അടുക്കരുത്. ഹറാം പറയുമ്പോ എന്താ പറയാ, അടുക്കരുത്. എന്നാൽ അനുവദനീയമായ പല കാര്യങ്ങളുമുണ്ട്, അത് പറഞ്ഞിട്ട് അള്ളാഹു നിയമം പഠിപ്പിച്ചിട്ട് റബ്ബ് പറയും ഇത് അള്ളാഹുവിന്റെ ഹുദൂദാണ്, ഫലാ തഅതദൂഹ, ഇത് മുറിച്ചു കടക്കരുത്, ഇത് അതിർ ലംഘിക്കരുത്, കാരണം അതിന്റെ അപ്പുറത്തുള്ളത് ഹറാമാണ്. അങ്ങനെ ഖുർആനിൽ നോക്കിക്കൊള്ളുങ്ങൾ, ഇത് ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന്റെ ഹദ്ദാണ്. അല്ല തഖറബൂഹ, അതിലൊക്കെ അടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടും പറഞ്ഞത് ഹറാമുകളെ കുറിച്ചായിരുന്നു. അല്ല തഅതദൂഹ, അത് വിട്ടുകടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് പഠിപ്പിച്ചത് അള്ളാഹു നിശ്ചയിച്ച ദീനിലുള്ള നിയമമായിരിക്കും, അതിന്റെ അപ്പുറത്ത് പോയാൽ അത് ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസഖത അൻ അഷിയാ, അള്ളാഹു ചില കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. റഹ്മത്തൻ ലഖും, നിങ്ങളോടുള്ള റഹ്മത്താണത്. ഗൈറ നിസിയാ, മറന്നിട്ടല്ല. ഫല തബ്ഹസു അൻഹാ, അതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കരുത്. ഈ ഹദീസിൽ എന്താണുള്ളത്? അള്ളാഹു ഹറാമെന്നോ വാജിബെന്നോ പറയാത്ത ചില കാര്യങ്ങളുണ്ട്, ഹറാമെന്നോ വാജിബെന്നോ പറയാത്ത കാര്യങ്ങളുണ്ട്. അത് എന്താണ്? അത് അനുവദനീയമാണ്, അത് അനുവദനീയമാണ്. അഥവാ ഇബാദത്തുകളിൽ അസൽ ഹുർമത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങൾ, അതിലടിസ്ഥാനം എന്താണ്? ഒന്നും ചെയ്യാൻ പാടില്ല, കിതാബിനും സുന്നത്തിനും വന്നതേ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മുആമലാത്തുകളിൽ, ഇടപാടുകളിൽ, കച്ചവടം, വസ്ത്രം, കച്ചവടത്തിന്റെ വിവിധ ഇനങ്ങൾ, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദുനിയാവിയായ കാര്യങ്ങളിൽ അസൽ അടിസ്ഥാനം എന്താണ്? എല്ലാം ഹലാലാണ്. ഹറാമാണ് എന്ന് പറഞ്ഞതേ ഹറാമാവുള്ളൂ. എന്താണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം? ഒരാൾ ദീനിലില്ലാത്ത പുതിയൊരു കാര്യം ചെയ്യുന്നു, ഒരാൾ നബിദിനം ആഘോഷിക്കുന്നു. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ അയാൾ പറയുന്നു നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ എവിടെങ്കിലും ഉണ്ടോ? അത് ആഘോഷിക്കാൻ പാടില്ല ഹദീസിൽ എവിടെങ്കിലും ഉണ്ടോ? ഇത് ദീനിൽ പറ്റേ വിവരം കുറഞ്ഞ ആളുകളുടെ ചോദ്യമാണ്. പക്ഷെ ഇന്ന് മുസ്ലിംമാരാണ് ചോദിക്കുന്നത്. ഉസൂലുൽ ഫിഖും അൽഫിയൊക്കെ കുത്തിയിരുന്നിട്ട് പഠിച്ചു എന്ന് പറയുന്ന മുസ്ലിംമാരാണ് ഇന്ന് ചോദിക്കുന്നത്. പാടില്ല ഖുർആനിൽ ഹദീസിലുണ്ടോ? അത് ചോദിക്കാൻ പാടില്ല, അത് പരമവിഡ്ഢിത്തമാണെന്ന് അവർക്ക് അറിയാനിട്ടല്ല. പക്ഷേ വിവരമില്ലാത്ത ജനങ്ങളുണ്ട്, അവരുടെ വിവരക്കേട് മുതലെടുക്കുക, അവരെ പിടിച്ചു നിർത്താനുള്ള വഴി മാത്രമാണത്. കാരണം അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? ദീനിൽ ഏതൊരാൾക്ക് എന്ത് വിചാരിച്ചുണ്ടാക്കാം. എന്നിട്ട് ഒന്ന് ചോദിച്ചാൽ പോരെ, ഇത് പാടില്ല എന്ന് ഹദീസിലുണ്ടോ, ഇത് പാടില്ല എന്ന് ഖുർആനിലുണ്ടോ? പോകട്ടെ, ഇവർ തന്നെ വിചാരിച്ചാന്ന് പറഞ്ഞ് പറയുന്ന പല കാര്യങ്ങളില്ലേ, ഇവർ തന്നെ വിചാരിച്ചാന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഷിയാക്കളുടെ പല ആഘോഷങ്ങളും പല രീതികളും ഇവർ പറയുന്നത് ബിദഅത്താണ്. അല്ല, ബിദഅത്ത് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഇല്ല എന്നാണോ? അതല്ലല്ലോ. എന്തായാലും അവർ പറയുന്നില്ല ബിദഅത്ത് എന്നൊരു വകുപ്പുണ്ട്. ഈ വാദപ്രകാരം ആർക്കെന്ത് ബിദഅത്ത് ഉണ്ടാക്കാം എന്നിട്ട് പറഞ്ഞാൽ ഇത് പാടില്ല എന്ന് പറയുന്ന ഹദീസിലുണ്ടോ? അല്ല, അത് പാടുണ്ട് എന്നാണ് വേണ്ടത്. പാടില്ല എന്നുള്ളതിന് എന്തേ വേണ്ടു? പാടില്ല എന്ന് പറയുന്നുണ്ടോ? അതുണ്ട് എന്നതിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. എന്നാൽ മുആമലാത്തുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ദുനിയായ കാര്യങ്ങളിൽ അള്ളാഹു നമുക്ക് വിശാലമാക്കി തന്നിരിക്കും. ഹറാം എന്നത് എണ്ണപ്പെട്ടത് മാത്രമാണ്, ഹലാലോ എണ്ണാൻ കഴിയാത്തത്. ഒരാൾ ഒരു കച്ചവടം നടത്തുന്നു, അയാളോട് വേറൊരാൾ വന്ന് പറയാണ് ഈ കച്ചവടം നടത്താൻ പാടില്ല. അപ്പൊ അയാൾക്ക് ചോദിക്കാം ഇത് പാടില്ല എന്നുള്ളതിന് തെളിവ് എവിടെ? ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് ഹറാമാവുള്ളൂ, അല്ലെങ്കിൽ അത് ഹലാലാണ്. ഒരാൾക്ക് അയാളോട് പോയിട്ട് എന്ത് പറയാൻ പാടില്ല, ഈ കച്ചവടം നീ ചെയ്യാൻ പാടില്ല, കാരണം ഇത് ഖുർആനിലും ഹദീസിലും ഇങ്ങനെ ഒരു കച്ചവടത്തെ പറ്റി പറഞ്ഞില്ല എന്ന് അയാൾക്ക് പറയാൻ പറ്റൂല. കാരണം എന്താ? മാമലാത്തുകളിൽ അസുൽ അടിസ്ഥാനം ഹലാലാണ്, അത് ചെയ്യാൻ പാടില്ല എന്നതിനാണ് തെളിവ് വേണ്ടത്. ചെയ്യാന്നുള്ളതിന് എന്താ വിലക്ക് വന്നിട്ടില്ല എന്നുള്ളതിനാണ് അതിനുള്ള തെളിവ്. എന്നാൽ ഇബാദത്തുകളിൽ അസുൽ ഹറാമാണ്, എന്നുവെച്ച് പാടില്ല, ചെയ്യാമെന്നതിനാണ് തെളിവ് വേണ്ടത്. വളരെ വ്യക്തമാണ് കാര്യം, വളരെ വ്യക്തമാണ് കാര്യം, വളരെ എളുപ്പമാണ്. അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അള്ളാഹു നമുക്ക് ഹലാൽ ഒരുപാട് തന്നിരിക്കുന്നു, ഹറാം എന്നത് മഹ്സൂറാണ്, അതിന് നിശ്ചിത എണ്ണമുണ്ട്, പറയപ്പെട്ടത് മാത്രമേ ഹറാമുള്ളൂ, ബാക്കിയെല്ലാം ഹലാലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അള്ളാഹു മറന്നതല്ല, അള്ളാഹു മറക്കുന്നവനല്ല. നിങ്ങൾ അന്വേഷിക്കാൻ പോകരുത്,
എന്ന് പറഞ്ഞാൽ ഇതിന് ഗൗരവം കൂടുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത്. വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരാൾ ഹറാമല്ലാത്തതിനെ ഹറാമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദിച്ച് അയാളുടെ ചോദ്യം കാരണത്താൽ അത് ഹറാമാണെന്ന നിയമം ഇറങ്ങിയാൽ അയാൾ മുസ്ലിമീങ്ങളോട് വലിയ ദ്രോഹം ചെയ്ത ആളാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ കാണാം, ഇന്ന അഅളമൽ മുസ്ലിമീന ഫിൽ മുസ്ലിമീന ജുർമൻ, മുസ്ലിമീങ്ങളിൽ വെച്ച് മുസ്ലിമീങ്ങളോട് വലിയ ദ്രോഹം ചെയ്തവനാണ് മൻ സഅല അൻ ഷൈഇൻ ലം യുഹറം, ഹറാമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അയാൾ ചോദിച്ചു, ഫഹുറിമ മിൻ അജ്ലി മസാലതിഹി, അവൻ ചോദിച്ചത് കാരണത്താൽ അത് ഹറാമാണെന്ന് നിയമം പറഞ്ഞു. വലിയ ദ്രോഹമാണ് അവൻ ചെയ്തിട്ടുള്ളത്, വേണ്ടാത്തത് ചോദിക്കരുത്. അതുപോലെ അത് ജമനു തശരീഇന്റെ കാലത്ത് അഥവാ വഹി ഇറങ്ങിക്കൊണ്ടിരുന്ന കാലത്ത് അത് വലിയ അപകടമാണ്. അല്ലാഹു പ്രത്യേകം വിലക്കിയതാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അഷ്യാഇൻ തുബ്ദലകും തസുഖും വഇൻ തസ്അലു അൻഹാ ഹീന യുനസ്സലുൽ ഖുർആനു തുബ്ദലകും. മുഅ്മിനുകളെ, നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കരുത്. നിങ്ങൾ ഖുർആൻ ഇറങ്ങുമ്പോൾ അത് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഉത്തരം കിട്ടും, തെളിഞ്ഞു കിട്ടും, അത് പിന്നെ നിങ്ങൾക്ക് പ്രയാസമാവും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷവും തഅന്നുത്തിന്റെ തനത്തുഴിന്റെ ചോദ്യം, തകല്ലുഖിന്റെ ചോദ്യം, വേണ്ടാത്ത ചോദ്യം, പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും വേണ്ടിയല്ല, അനാവശ്യമായ ചോദ്യം ചോദിക്കുംബലി. അദ്ദേഹം ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സലഫുകളിൽ നിന്നുള്ള ഉദാഹരണമാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഒരു വസ്തുവുമില്ല അല്ലാഹുവിനെ തസ്ബീഹും ഹംദും നടത്താത്ത ഒരു വസ്തുവുമില്ല, എല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു ഹംദ് ചെയ്യുന്നു എന്ന് റബ്ബ് പറഞ്ഞതാണ്. അപ്പൊ ഒരാൾ ചോദിക്കുന്ന എന്ത്, ഭക്ഷണം കഴിക്കുന്ന പാത്രം ഇതെങ്ങനെ ഇപ്പൊ തസ്ബീഹും ഹംദും നടത്തും, നമ്മൾ കഴിക്കുന്ന ഖുബ്സ് ഇതെങ്ങനെ ഇപ്പോ തസ്ബീഹും ഹംദും നടത്തും, ഉട്ട വസ്ത്രം ഇതെങ്ങനെ തസ്ബീഹും ഹംദും ചെയ്യും തഹ്മീദും ചെയ്യും എന്ന് ചോദിച്ചാൽ അത് വേണ്ട അനാവശ്യമായ കുഫറിലേക്ക് കൊണ്ടുപോയേക്കാവുന്ന ചോദ്യമാണ്. കാരണം അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ തസ്ബീഹും ഹംദുമുണ്ട്. ഇങ്ങനെ ഇതാണ് ഈ ഹദീസിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അള്ളാഹു നിർബന്ധമാക്കിയത് ചെയ്യുക, അവന്റെ അതിർവരമ്പുകൾ വിട്ടുകിടക്കാതിരിക്കുക, അവൻ ഹറാമാക്കിയത് പിച്ചു ചീന്താതിരിക്കുക, അത് ചെയ്യാതിരിക്കുക. അള്ളാഹു പല കാര്യങ്ങളെ കുറിച്ചും പറയാതിരുന്നിട്ടുണ്ട്, അത് മറന്നിട്ടല്ല, നിങ്ങളോടുള്ള റഹ്മത്ത് കൊണ്ടാണ്, അത് അന്വേഷിക്കാൻ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പല പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട് ചില ആളുകൾ, പിന്നെ പലതും പല ആളുകളിലും അത് കാണാം. എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും യാതൊരു കുഴപ്പവും ഇല്ലാത്ത നിലക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. ചില ആളുകൾ കാണാം, അവർ പറയും, ഏയ് അത് കഴിക്കാൻ പാടില്ല, അതിൽ പന്നിയുടെ കൊഴുപ്പുണ്ടെന്ന് എനിക്കിപ്പോ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ മുഴുവൻ ഭക്ഷണം ആറാമാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനത്തെ പല കാര്യങ്ങളും സഹോദരങ്ങൾ പാടില്ലാത്തതാണ്, പാടില്ലാത്തതാണ്. വലിയ കുറ്റം ചിലപ്പോൾ കിട്ടിയേക്കാം, കാരണം ആളുകളെ അള്ളാഹു അവർക്ക് വിശാലമാക്കി കൊടുത്ത ഹലാലിൽ സംശയം ജനിപ്പിക്കാൻ വേണ്ടി നടക്കുക. ഇതിൽ പലതും വ്യാജ വാർത്തകളാണ്, നമ്മൾ അന്വേഷിച്ചു നോക്കിയാൽ പലതും വ്യാജമാണ്. ചില നെയ്യുകളുണ്ടെന്ന് പറയും, എന്ന് പറയും അത് ഒരു വർത്തമാനം കേട്ടാത്തൊന്നും അത് പന്നീന്ന് മാത്രമേ കിട്ടുള്ളൂ, അല്ല അത് പലതും ചെടികളിൽ നിന്നും അതിൽ നിന്നൊക്കെ വ്യാപകമായി കിട്ടുന്നതാണ് പലതും. അപ്പൊ സഹോദരങ്ങൾ അതുപോലത്തെ വാർത്തകൾ അതൊക്കെ പ്രചരിപ്പിക്കാനും അതിന്റെ പിന്നാലെ ദീനിലെ ഹുക്മുണ്ടാക്കാനൊക്കെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാരണം ജനങ്ങൾ ഒന്നാകെ മുസ്ലിമീങ്ങൾ എല്ലാവരും അവരിലെ സാലിഹുകളായവരും പണ്ഡിതന്മാരൊക്കെ ഉള്ള നാടുകളിൽ നിന്നും യാതൊരു ആക്ഷേപവുമില്ലാതെ കഴിച്ചു വരുന്ന പല കാര്യങ്ങളുമാണ് ഇതൊക്കെ, കുട്ടികളും അല്ലാത്തവരൊക്കെ വ്യാപകമായി തന്നു. അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മളെന്തെങ്കിലും ആരെങ്കിലും മെസ്സേജ് അയച്ചു എന്ന് കണ്ടാൽ അതിനെ ഇതുവരെയുള്ള മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി അഹുക്കുമ മാറ്റാൻ നടക്കരുത്, ഗൗരവമാണ് കാര്യം, മനസ്സിലായില്ലേ. അങ്ങനെ അനാവശ്യമായ കാര്യങ്ങളുടെ പിന്നാലെ പോവുക എന്നത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. എന്തോടിയുമ്പോ തിന്നോ എന്നല്ല നമ്മൾ പറയുന്നത്, അത് വേറൊരു വശമാണ്. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അപകടകരമാണ് ജനങ്ങൾ യാതൊരു ആക്ഷേപവും വിവരമുള്ളവർ ദുനിയാവില് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ അവരാരും പറയാത്ത ആക്ഷേപങ്ങൾ, ചില ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങൾ ഹലാലായി കാണുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാന്നുള്ളത് നമുക്കങ്ങനെ വെറുതെ പറഞ്ഞു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. വളരെ നമ്മൾ ശ്രദ്ധിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഫീഖ്. അടുത്ത ഹദീസ്. عن أبي العباس سهل بن سعد السعيدي رضي الله تعالى عنه قال جاء رجل إلى النبي صلى الله عليه وسلم فقال يا رسول الله دلني على عمل إذا عملته أحبني الله وأحبني الناس فقال ازهد في الدنيا يحبك الله وازهد فيما عند الناس يحبك الناس حديث حسن رواه ابن ماجه وغيره بأسانيد حسنة അബുൽ അബ്ബാസ് സഹൽ ബിൻ സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. സഹൽ ബിൻ സഅദ് അസ്സഈദി എന്ന സഹാബി വളരെ പ്രസിദ്ധനായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത സഹാബിയാണ്. അദ്ദേഹത്തിന്റെ കുനിയത്താണ് അബുൽ അബ്ബാസ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അബുൽ അബ്ബാസ് എന്ന കുനിയത്തിൽ അറിയപ്പെടുന്ന രണ്ട് സഹാബിമാരാണ് ഉള്ളത്. ഒന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, മറ്റൊന്ന് ഈ സഹാബി സഹൽ ബിൻ സഅദ്. എന്താണ് പറയുന്നത്? ജാ റജുലു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബിയുടെ അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ, എനിക്കൊരു അമൽ കാണിച്ചു തന്നാലും പറഞ്ഞു തന്നാലും ഒരു പ്രവർത്തനത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്നാലും, ഇത് അമിൽതു, ഞാനത് പ്രവർത്തിച്ചാൽ, അഹബ്ബനില്ലാഹു വഅഹബ്ബനിന്നാ, അല്ലാഹു എന്നെ ഇഷ്ടപ്പെടും, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും, അള്ളാഹു എന്നെ സ്നേഹിക്കും, ആളുകളും എന്നെ സ്നേഹിക്കും, അങ്ങനെ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നാൽ. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബകല്ലാഹ്, നീ ദുനിയാവിനോട് സുഹൃത്തുള്ളവനാവുക, ദുനിയാവിനോട് നീ വിരക്തി കാണിക്കുക, യുഹിബ്ബകല്ലാഹു, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും, അള്ളാഹു നിന്നെ സ്നേഹിക്കും, വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതെന്തോ അതിനോട് നീ വിരക്തി കാണിക്കുക, യുഹിബ്ബകന്നാസു, ആളുകളും ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കിതാബിലുള്ള ഹദീസുകളെയെല്ലാം പോലെ അതിമഹത്തരമായ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസാണിത്. അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാൻ ദുനിയാവിനോട് നമ്മൾ സുഹൃത്തുള്ളവരാവുക, വിരക്തിയുള്ളവരാവുക, ദുനിയാവിന്റെ അതിയായി സ്നേഹിച്ച് ആഖിറത്തിനേക്കാൾ അതിന് മുൻതൂക്കം കൽപ്പിക്കുക എന്നത് അള്ളാഹു വിലക്കിയ കാര്യമാണ്. بل تؤثرون الحياة الدنيا والآخرة خير وأبقى. നിങ്ങൾ ദുനിയാവിന് മുൻതൂക്കം നൽകുന്നു, والآخرة خير وأبقى, ആഖിറത്താണ് നല്ലതും എന്നെന്നും നിലനിൽക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ആഖിറത്തിനെ കുറിച്ച് അബ്ഖ എന്ന് മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും ബുദ്ധിയുള്ളവൻ ആഖിറത്തിന് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. അബ്ഖ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത് ആഖിറത്താണ്. ദുനിയാവിൽ അതേ സുഖങ്ങളെ ആഖിറത്തിലും സ്വർഗത്തിലും ഉള്ളൂ എങ്കിൽ പോലും ബുദ്ധിയുള്ളവൻ എന്താ ചെയ്യുക? എന്നൊന്നും നൽകുന്നതിന് വേണ്ടിയാണ് പണിയെടുക്കുക. അപ്പോൾ അത് മാത്രമാണോ? അല്ല, ദുനിയാവ് മുഴുവൻ ആഖിറത്തിനെ തട്ടിച്ചു നോക്കിയാൽ നീ നിന്റെ വിരലെടുത്ത് വെള്ളത്തിന് നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സൂചി എടുത്ത് നിന്റെ വിരൽ കടലിൽ മുക്കിയെടുത്താൽ എന്താണ് വിരൽ പറ്റി പിടിച്ചിട്ടുള്ളത്? എന്താണ് കടലിലെ വെള്ളം? ഇതുപോലെയാണ് ദുനിയാവും അതിലെ മുഴുവൻ സുഖങ്ങളും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. അങ്ങനെയാകയാൽ പിന്നെ ബുദ്ധിയുള്ളവൻ എങ്ങനെയാണ് ആഖിറത്തിന് മേൽ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുക, ദുനിയാവിന് വേണ്ടി അവൻ ആഖിറം കളയുക? അതൊരിക്കലും ബുദ്ധിയുള്ളവന് യോജിച്ച പ്രവർത്തനമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ചത്ത ഒരു ജന്തുവിനെ വഴിയിൽ വെച്ച് കണ്ടു, എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദിർഹമിന് ഒരു ദിർഹം കൊടുത്തിട്ട് തന്നാലോ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, വെറുതെ തന്നാലും ആരും എടുക്കൂല, മാത്രമല്ല ഇതിന് ജീവനുണ്ടെങ്കിൽ കൂടി എടുക്കൂല, കാരണം ജീവനുണ്ടെങ്കിൽ വരെ തീരെ നിലവാരമില്ലാത്തൊരു ജന്തുവാണ്, പിന്നല്ല ചത്ത. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലാഹി ലദുന്യ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും, നിങ്ങൾക്ക് ഇത് എത്രയും എത്ര നിസ്സാരമാണ്, അതിനേക്കാൾ അള്ളാഹുവിന് നിസ്സാരമാണ് ഈ ലോകം എന്നത്. എന്നിട്ട് അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതുപോലെ പറയുകയുണ്ടായി, ലൗകാനത്തിൽ ദുനിയ തഅജിലു ഇൻദല്ലാഹി ജനാഹ ബഊദതിൻ മാ സഖാ കാസറൻ മിൻഹാ ശുർബത മാഇൻ, ദുനിയാവ് അള്ളാഹുവിങ്കിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും അള്ളാഹു ദുനിയാവിന് നൽകിയിരുന്നുവെങ്കിൽ അള്ളാഹു ഈ ലോകത്ത് ഒരു കാഫിറിന് ഒരു തുള്ളി വെള്ളം കൊടുക്കുമായിരുന്നില്ല. അള്ളാഹു ഇതിന് തീരെ വില കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നീ ദുനിയാവിനോട് സുഹൃത്തുള്ളവനാവും. നിന്റെ മനസ്സിൽ അതിന് നീ വില കൊടുക്കാതിരിക്കുക, അതാണ് സുഹൃത്ത്. അതുകൊണ്ടാണ് സഹാബത്തിൽ പണക്കാരായ സഹാബത്ത് ഉണ്ടായത്. റഹ്മാൻ ഇബ്നു ഔഫ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ നബിമാരിൽ പണമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ ഇബ്നു ഖയ്യിം പറഞ്ഞത് കാണാം. ഇബ്രാഹിം നബി പൈസ ഉള്ള നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഖയ്യിം അങ്ങനെ പറഞ്ഞത് കാണാം, അല്ലാഹു അലം. അങ്ങനെ തഫ്സീറുകളിൽ നിന്നും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നിന്നും മനസ്സിലാക്കിയിട്ട് ആവണം. ഇബ്നു ഖയ്യിം അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ നബിമാരിൽ മഹാന്മാരായ ആളുകൾ, സഹാബത്തിൽ വലിയ ശ്രേഷ്ഠതയുള്ള പലരും ദുനിയാവ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അവർ അങ്ങേറ്റ ദുനിയാവിനോട് വിരക്തിയുള്ളവരായിരുന്നു. എന്താ കാരണം? കൽബിലുണ്ടായിട്ടില്ല. അവർ തങ്ങളുടെ കയ്യിൽ വന്നു കിട്ടിയ സമ്പത്തിനെ കണ്ടത് ഒരു ഖാസിനെ പോലെ മാത്രമാണ്. ഒരു വലിയ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. ഒരു സൂക്ഷിച്ചിട്ടുള്ള വലിയ ഒരു സങ്കേതം, ഒരു ഗോഡൌൺ ഒരാളെ ഏൽപ്പിച്ചു എന്ന് കരുതുക. അയാൾ അതിന്റെ ഉടമസ്ഥനല്ല. അതിന്റെ ഓണർ എന്താണ് പറയുന്നത്? പറയുന്ന ആൾക്ക് എടുത്തു കൊടുക്കും. അതിൽ കൂടട്ടെ കുറയട്ടെ, അയാൾ തന്റെ ജോലിയായിട്ട് മാത്രമേ ഇത് കാണുന്നുള്ളൂ. ഇങ്ങനെയായിരുന്നു യഥാർത്ഥ സുഹൃത്തുള്ള, ദുനിയാവിനോട് വിരക്തിയുള്ള ആളുകൾ ദുനിയാവിനെ കണ്ടത് എന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം. ചില മുൻഗാമികൾ പറഞ്ഞു, സുഹൃത്തുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക? നിന്റെ കയ്യിലുള്ള സമ്പത്തിനേക്കാൾ നീ പ്രതീക്ഷയർപ്പിക്കേണ്ടത് നിനക്ക് ഉറപ്പുണ്ടാകുന്നത് അള്ളാഹുന്റെ കയ്യിലുള്ളതിനെ പറ്റിയാ. നിന്റെ കയ്യിലുള്ളതിനെ പറ്റിയാൽ നിനക്ക് ഉറപ്പ്, പിന്നെയോ അള്ളാഹുവിന്റെ കയ്യിലുണ്ട്, അവൻ നൽകും എന്ന ഉറപ്പ് നിനക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചില സലഫുകൾ പറഞ്ഞത് കാണാം, അവർക്ക് ഇല്ലാതാവുമ്പോൾ കൂടുതൽ ഉറപ്പും അള്ളാഹു നൽകുമെന്നും എന്ന ചിന്തയും അത് മുഖേനുള്ള സന്തോഷവും ഉണ്ടായിരുന്നു. ഇല്ലാണ്ടാവുമ്പോൾ അത് കൂടിക്കൂടി വരും. കാരണം എന്താ? അള്ളാഹു തരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. കാരണം അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാ രിസ്കും. വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ദുനിയാവിൽ ഒരു ജന്തുവുമില്ല, അതിന്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിട്ടല്ല. അള്ളാഹു പറഞ്ഞു, വഫി സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. നിങ്ങൾക്കുള്ള റിസ്ക് എവിടെ ഉള്ളത്? മുകളിലാണ്. വമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യങ്ങളും മുകളിലാണ് ഉള്ളത്. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂ. നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അവന്റെ റിസ്ക് തേടുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ദുനിയാവിനോട് വിരക്തി ഉള്ളവരാവുക. ദുനിയാവിൽ വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടത്തെക്കാൾ സുഹൃത്തുള്ളവന് മുന്നിട്ട് നിൽക്കും ഇതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ ഓർത്ത്. ഇതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തോടുള്ള ആഗ്രഹമാണ് നഷ്ടപ്പെട്ടതിനുള്ള സങ്കടത്തെക്കാൾ സുഹൃത്തുള്ളവന്, യഥാർത്ഥ വിരക്തി ഉള്ളവന് തോന്നുക. അവനങ്ങനെയാണ് തോന്നുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതുപോലെ തന്നെ ആളുകൾ അവനെ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ യഥാർത്ഥമായ ഹക്കായ ഒരു കാര്യത്തിന്റെ പേരിൽ വിമർശിക്കുകയോ ചെയ്താൽ രണ്ടും അയാൾ ഒരുപോലെ കാണുകയുള്ളൂ. കാരണം എന്താ? അയാൾ ദുനിയാവിൽ റിയാസത്ത് ആഗ്രഹിക്കുകയില്ല. ദുനിയാവിൽ നേതാവാകണം, വലിയ ആളാകണം എന്നയാൾ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് അയാൾ തന്നെ വിമർശിക്കുന്ന, അതായത് ഹക്കായ ശരിയായ കാര്യത്തിൽ വിമർശിക്കുന്നതും ആരെങ്കിലും പുകഴ്ത്തി പറയുന്നതും എന്തായിട്ടേ കാണുള്ളൂ? ഒരുപോലെ കാണുള്ളൂ. മുൻഗാമികൾ പറഞ്ഞത് കാണാൻ, മൻ അറഫ ഖദറ നഫ്സിഹി ലാ യദുറുഹു മദ്ഹു അന്നാസി ഔ ദമ്മുഹു. ആർക്കെങ്കിലും സ്വന്തം ഖദർ മനസ്സിലാക്കി, സ്വന്തം വില ഒരാൾക്ക് മനസ്സിലായാൽ പിന്നെ ആളുകൾ അയാളെ കുറിച്ച് എന്ത് പറയട്ടെ, അയാൾക്ക് അത് അയാൾക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാക്കില്ല. അവൾ പുകഴ്ത്തിയാലും ശരി, കഴുത്തിയാലും ശരി, അവനവന്റെ ഖദർ മനസ്സിലാക്കിയാൽ, അവനവന് എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലായി ആരെങ്കിലും പൊക്കുമ്പോഴത്തേക്ക് അങ്ങ് പൊങ്ങി എവിടെ എത്തൂല. ആരെങ്കിലും കഴിക്കുമ്പോഴേക്ക് പിന്നെ ജീവിക്കാൻ കഴിയാതെ എന്നും തോന്നൂല. മറിച്ച് അള്ളാഹുവിൽ അവൻ തവക്കുലാക്കും. അള്ളാഹുവിന്റെ പ്രതിഫലവും അവനിൽ നിന്ന് ലഭിക്കുന്ന ഹൈറുമാണ് അവൻ പ്രതീക്ഷിക്കുക. അതുപോലെ സഹോദരങ്ങളെ, ദുനിയാവിനോട് വിരക്തിയുള്ളവന്റെ അടയാളമായി മുൻഗാമികൾ പറഞ്ഞത് കാണാം, മല്ലം യഗ്ലബ് അൽ ഹറാമു സബ്ര. വലം യുഷ്ഗിൽ അൽ ഹലാലു ശുക്ര, ഹറാം അവന്റെ സബറില്ലാതാക്കി കളയുകയില്ല. ക്ഷമിച്ച ഹറാമൊന്നും ചെയ്യാതെ ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ചിലത് അവന്റെ ക്ഷമ നശിപ്പിച്ചിട്ട് അവനെന്ത് ചെയ്യും, വിട്ടിട്ട് ഹറാമിലേക്ക് പോകും. അവൻ ജാഹിദല്ല, അഥവാ ദുനിയാവിനോട് വിരക്തിയുള്ളവനല്ല. അതുപോലെ ഹലാല് വല്ലതും കിട്ടിയാൽ ശുക്ർ ചെയ്യാൻ അവൻ മറന്നു വേണം, അതൊരു ശുക്രായി അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ അവൻ മറന്നു. അവനും ദുനിയാവിനോട് വിരക്തിയുള്ളവനല്ല. അപ്പൊ സഹോദരങ്ങളെ, ദുനിയാവിനോട് വിരക്തി ഉണ്ടാകാന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം എന്നല്ല, ദുനിയാവ് ഒരാളുടെ കയ്യിൽ ഇല്ലാതാവണം എന്നല്ല. അതുപോലെ ദുനിയാവ് കയ്യിലുള്ള എല്ലാവരും സുഹൃദ് ഇല്ലാത്തവരാണ് എന്നും വരികയില്ല. ശരിക്കും മനസ്സിലാക്കാം, ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരാൾക്ക് പണമുണ്ട്, പൈസ ഉണ്ട്, ദുനിയാവിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവൻ ദുനിയാവിനോട് വിരക്തി ഉള്ളവനാവുകയില്ല എന്ന് പറയാൻ കഴിയില്ല. ഒരാളുടെ കയ്യിൽ ഒന്നുമില്ല, ഫഖീറാണ് ആള്, അവൻ ദുനിയാവിനോട് വിരക്തി ഉള്ളവനാകണമെന്നില്ല. മനസ്സിച്ചു ദുനിയാവിരിക്കും. ചില ആളുകളാകട്ടെ നല്ലവരായ സഹാബത്തിനെ പോലെ, നബിമാരിൽ ചിലരെ പോലെ, ദുനിയാവ് ഉണ്ടായിരുന്നവർ അവർ ദുനിയാവിനോട് സുഹൃത്തുള്ളവരാ. എന്താ കാരണം? കയ്യിലേ ഉള്ളൂ, കൽബിലില്ല. കയ്യിലേ അത് ഉണ്ടായിട്ടുള്ളൂ, കൽബിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുനിയാവ് ഏറ്റവും വലിയ ലക്ഷ്യമാകാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതാണ്, അല്ലാഹു വല തജാലി ദുനിയ അക്ബർ ഹമ്മിന വല മബ്ലഗ ഇൽമിന, അള്ളാഹു എന്റെ ഏറ്റവും വലിയ താല്പര്യവും ഏറ്റവും വലിയ ഉത്കണ്ഠയും അധ്വാനവും എല്ലാം ദുനിയാവിന് വേണ്ടി ആക്കരുത്, എന്റെ അറിവിന്റെ ആകത്തുക നീ ദുനിയാവാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് കാണാം. അതുപോലെ സഹോദരങ്ങളെ, അത് നമുക്കുണ്ടായാൽ അള്ളാഹു നമ്മെ സ്നേഹിക്കും. ആഖിറം ലക്ഷ്യമായാൽ അവനെ അള്ളാഹു സ്നേഹിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടുക ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവനെ അള്ളാഹു സ്നേഹിക്കും. അള്ളാഹു സ്നേഹിച്ചവനെ പടപ്പുകളും സ്നേഹിക്കും. ജനങ്ങൾ നിന്നെ സ്നേഹിക്കണം, നീ അവരുടെ കയ്യിലുള്ളതിനോട് സുഹൃദ് ഉണ്ടാവുക. കാരണം ആളുകളുടെ കയ്യിൽ ഉള്ളത് അവന്റെ സ്വത്തെങ്ങനെങ്കിലും കൈക്കലാക്കണം, അവന്റെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണം, അവന്റെ പോക്കറ്റുള്ള എന്റെ പോക്കറ്റ് കത്തണം എന്നാഗ്രഹിച്ച് നടക്കുന്നവൻ അവന് സുഹൃദില്ല, അവനെ ജനങ്ങൾ സ്നേഹിക്കുകയില്ല. കാരണം എന്താ, മനുഷ്യരെല്ലാവരും അവരുടെ സമ്പത്തിനെ സ്നേഹിക്കുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് പിടിച്ചെടുക്കാൻ മനസ്സിൽ മോഹിച്ച് നടക്കുന്നവൻ അവരിഷ്ടപ്പെടുവോ? ഇല്ല. അതാണ് അവർക്കിഷ്ടമുള്ളത് തനിക്ക് കിട്ടണം എന്നാഗ്രഹിച്ച് നടക്കുന്ന ഒരുവനെ അവരിഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ആളുകളുടെ കയ്യിലുള്ളതിനോട് നീ നിന്റെ മോഹവും വെച്ച് നടക്കാതിരിക്കുക, മറിച്ച് നീ അള്ളാഹുവിനോട് ചോദിക്കുക. ولا تتمنوا ما فضل الله به بعضكم على بعض للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن واسألوا الله من فضله ترى الآيتان سورة النساء الآية الله പറഞ്ഞു നിങ്ങളിൽ ചിലർക്ക് അല്ലാഹു നൽകിയത് നിങ്ങൾ ഇങ്ങനെ മോഹിച്ചാണ് കരുത്. പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതിൽ നിന്ന് ഓഹരിയുണ്ട്, സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിൽ നിന്ന് ഓഹരിയുണ്ട്. രണ്ടുപേർക്കും എന്താണ് സ്വത്തിൽ വിഹിതം? അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു വേറൊരുത്തർ കൊടുത്തത് ഇങ്ങനെ മോഹിച്ച് നടക്കണ്ട. വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹുവിനോട് അവന്റെ ഉദാരത്തിൽ നിന്ന് ചോദിക്കുക. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ നിനക്ക് ദാരിദ്ര്യത്തെ പേടിയില്ലെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, എന്റെ മൗല, എന്റെ ഉടമസ്ഥനായ റബ്ബ് അവന്റെതാണ് ആകാശങ്ങളും ഭൂമിയും അതിനുള്ളതൊക്കെ, ഞാൻ എന്തിനാണ് ദാരിദ്ര്യം പേടിച്ച് നടക്കുന്നത്? അതുകൊണ്ട് അള്ളാഹുവിന് തരാൻ കഴിയാത്തതൊന്നുമില്ല, അവന്റെതാണ് ഖസായിനുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഖജനാവും മുഴുവൻ അവന്റെതാണ്. ചിലപ്പോൾ ദുനിയാവിന്റെ ഈ മാലിന്യത്തിൽ പുരണ്ട് നീ വടക്കാണെന്നാണ് വിചാരിച്ചായിരിക്കും അള്ളാഹു നിനക്ക് തരാത്തത്. ഇതിൽ കയറിയാൽ ചിലർക്കത് ഷറായിരിക്കും, ചിലർക്ക് ദാരിദ്ര്യം ഖൈറായിരിക്കും. സമ്പത്തുണ്ടായാൽ അവൻ ചിലപ്പോൾ അവന്റെ കൽബ് തെറ്റും. അള്ളാഹു അവന് ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ അള്ളാഹു പടച്ച പ്രകൃതം അതാണ്. അതുകൊണ്ട് അള്ളാഹു അവരെ അതിൽ നിലനിർത്തിയേക്കും. ചിലർക്ക് സമ്പത്തായിരിക്കും ഖൈർ, ദാരിദ്ര്യം വന്നാൽ ചിലപ്പോൾ അവനാകെ പറ്റു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖൈറിന് വേണ്ടി അവനെ അതിൽ നിലനിർത്തിയിട്ടുണ്ടാകും. അള്ളാഹുവിനോട് നമ്മൾ ഖൈർ ചോദിക്കുക, അള്ളാഹുവിനോട് നമ്മൾ ഖൈർ ചോദിക്കുക. ദുനിയാവിലെ ആഖിറത്തിലെ എല്ലാ ഖൈറും ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ടാത്ത അവസ്ഥയും ചോദിക്കുക. ആഖിറത്ത് നമ്മുടെ പരമമായ ലക്ഷ്യമായിരിക്കുക. ദുനിയാവിൽ ദുനിയാവ് ജനങ്ങളോട് ചോദിക്കാതിരിക്കുക. ആളുകളോട് ചോദിക്കുന്നവരെ ആളുകൾ ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ ചോദിക്കുന്നവൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചോദ്യത്തിന്റെ യാചനയുടെ വാതിൽ തുറന്നവന് അള്ളാഹു ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ചോദിക്കണ്ടെന്ന് തീരുമാനിച്ചവന് അള്ളാഹു ചോദിക്കണ്ടാത്ത അവസ്ഥ വരുത്തും, അവന് ചോദിക്കേണ്ടി വരികയില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കൊണ്ട് മതിയാക്കി കൊടുക്കും. മാത്രമല്ല അവനെ ആളുകൾ സ്നേഹിക്കുകയും ചെയ്യും. കാരണം ഒരാളുടെ കൂടെ നടക്കുന്നു, അവനറിയാം ഇവൻ എന്റെ കയ്യിലുള്ളത് സമ്പത്തൊന്നും ഇവന് ആഗ്രഹമില്ല, മറിച്ച് ഇവൻ നസീഹത്ത് കൊണ്ടാണ് എന്റെ കൂടെ നടക്കുന്നത്. അവൻ ആളുകൾ സ്നേഹിക്കും, പൊതുവേ ജനങ്ങൾ അങ്ങനെയാണ്. അതേസമയം ഇവൻ എന്റെ കൂടെ നടക്കുന്നത് ഇങ്ങനെ നടക്കുന്ന എന്തിനാ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ്, സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ ആളുകൾ അവനെ ഇഷ്ടപ്പെടുകയും. നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ നമ്മളെ പറ്റി ആലോചിച്ച് നോക്കുക, എപ്പോൾ ഇങ്ങനെ ഊറ്റാൻ വേണ്ടി നടക്കുന്ന ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുകയും, അതേസമയം അങ്ങനെ ലക്ഷ്യമൊന്നുമില്ലാത്ത ആളുകളെ അവരുടെ സൽസ്വഭാവത്തിന് അവരുടെ സൽസ്വഭാവം കൊണ്ട് ആളുകൾ അവനെ ഇഷ്ടപ്പെടും. ഇമാം ഹസൻ ബസ്രി റഹിമഹുള്ളാഹ് അദ്ദേഹത്തെ കുറിച്ച് ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം. لا يقبل الرجل حتى يكون فيه خصلتان. രണ്ട് സ്വഭാവ ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായാലല്ലാതെ അയാൾ സ്വീകാര്യനാവുകയില്ല. ജനങ്ങൾക്ക് ഒരാൾ സ്വീകാര്യനാകണമെങ്കിൽ രണ്ട് സ്വഭാവം. ഒന്ന് ലൈഫത്തു അമ്മാ ഫി ഐദിന്നാസ്, ആളുകളുടെ കയ്യിലുള്ളത് മോഹിച്ചടക്കാതെ അത് ചോദിക്കാതിരിക്കുന്ന സ്വഭാവം. രണ്ട് അത്തജാവസു അമ്മാ യകൂനു മിൻഹു, അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ കോട്ടയം വെക്കുക. ഈ രണ്ട് സ്വഭാവം ഉണ്ടായാലല്ലാതെ ഒരാൾ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാവുകയില്ല. അതുപോലെ ഹസൻ ബസ്രിയെ കുറിച്ച് ബസറക്കാരോട് ഒരാൾ ചോദിച്ചു എന്നാണ്. ഹസൻ ബസ്രി താബിഈയാണ്. ബസറക്കാരോട് അദ്ദേഹത്തിന്റെ നാട്ടുകാരോട് ഒരാൾ ചോദിച്ചു, ആരെ കുറിച്ച് വലിയ ആളാരാണ്? ഹസൻ ഹസൻ ബസ്രിയാണ്. അതെങ്ങനെ ഇത്ര വലിയ ആളായത്? അപ്പൊ പറഞ്ഞു, ഇഹ്താജന്നാസു ഇലാ ഇൽമിഹി, അയാളുടെ അറിവ് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. വസ്തഗ്നഹു അൻ ദുനിയാഹു, എന്നാ അവരുടെ ദുനിയാവാട്ട് അയാൾക്കൊട്ട് ആവശ്യമില്ല. അങ്ങനെയാണ് അയാൾ അവരുടെ അവരിലെ നേതാവായതെന്ന് ആളുകൾ പറയുകയുണ്ടായി. അടുത്ത ഹദീസ്, അൻ അബി സഈദ് സഅദ് ബിൻ സിനാൻ അൽഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ ലാ ദററ വലാ ദിറാർ. ഹദീസ് ഹസൻ റവാഹു ഇബ്നു മാജ വദ്ദാറഖുത്നി വഗൈറുഹുമാ മുസ്നദ. ഈ ഹദീസ് ഇമാം ഇബ്നു മാജയും ദാറഖുത്നിയും ഒക്കെ മുസ്നദായി, അഥവാ സനദുകൾ സനദ് പൂർണ്ണമായി ഉദ്ധരിച്ചിട്ടുണ്ട്. വറവാഹു മാലിക്കുൻ ഫിൽ മുവത്തഇ മുർസല, ഇമാം മാലിക് തന്റെ മുവത്തഇയിൽ സഹാബിയെ പറയാതെ ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ അംർ ഇബ്നു യഹ്യ അൻ അബീഹി, അമർ ഇബ്നു യഹ്യ ഇബ്നു ഉമാറ എന്ന ആളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പിതാവ് യഹ്യ ഇബ്നു ഉമാറ എന്ന താബിഈൽ നിന്ന്, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅസ്ഖത അബാ സഈദ്, ആ സനദിൽ സഹാബിയായ അബൂ സഈദിനെ പറഞ്ഞില്ല, താബിഈ നേരെ നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. എന്നാൽ വലഹു തുറുഖുൻ, മറ്റു ചില വഴികൾ, മറ്റു ചില സനദുകൾ അതിൽ വന്നിട്ടുണ്ട്. യുഖവി ബഅദുഹ ബഅദാ, അതിൽ ചിലത് ചിലതിനെ ശക്തിപ്പെടുത്തുന്നു. ആകെ പരമ്പര നോക്കിയാൽ ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. എന്താണ് അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു റിവായത്ത്? അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹുവിന്റെ മുഴുവൻ പേര് സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ എന്നാണ്. നമ്മുടെ കയ്യിലുള്ള കോപ്പിയിൽ മാലിക് കാണുന്നില്ല, സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ എന്നാണ് പേര്. അബൂ സഈദ് അൽഖുദ്രി എന്ന സഹാബിയുടെ പേരെന്താണ്? സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ദററ വലാ ദിറാർ, ആർക്കും എളുപ്പത്തിൽ പഠിക്കാം ഈ ഹദീസ്. ലാ ദററ വലാ ദിറാർ എന്നാൽ ഈ ഹദീസാകട്ടെ ദീനിലെ ഒരു അടിസ്ഥാന പാഠമാണ്. ലാ ദററ വലാ ദിറാർ, ഉപദ്രവം എന്നാണ് ദറർ എന്ന് പറഞ്ഞാൽ, ദിറാർ എന്ന് പറഞ്ഞാൽ ഉപദ്രവം തന്നെ. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത് കാണാം. ഉസൈമി റഹിമഹുള്ള അദ്ദേഹം തന്റെ അർബഊനിന്റെ വിശദീകരണത്തിൽ കൊടുത്ത ഒരു അഭിപ്രായം അതാണ് പ്രധാനപ്പെട്ട അഭിപ്രായമായി മനസ്സിലാകുന്നത്. ദറർ എന്നാൽ ഉപദ്രവം ഒന്നുമില്ല, ഉപദ്രവമാകുന്ന ഒരു കാര്യവും ദീനിലില്ല, പാടില്ല. ദിറാർ എന്നാൽ ഉപദ്രവം ചെയ്യുക, കരുതി കൂട്ടി ചെയ്യുക. ദറർ എന്നാൽ ചിലപ്പോൾ അതെന്താവും, ചെയ്യുന്ന ആൾ അറിഞ്ഞോളണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരാൾ തന്റെ പറമ്പിൽ ഇങ്ങനെ എന്തോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, അതറിയാതെ അപ്പുറത്തെ പറമ്പിലേക്ക് ഒന്ന് അയാൾക്ക് എന്തോ ദ്രോഹം ഉണ്ടാക്കി, ഇയാൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇയാൾക്കറിയില്ല അപ്പുറത്തെ ആൾക്ക് ഇത് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ എന്ത് ചെയ്യും? അയാൾ മനസ്സിലായത് അയാൾ നിർത്തുക. അതേസമയം കരുതിക്കൂട്ടി ചെയ്യുന്നവനോ നിർത്തുക. ഇത് രണ്ടും ദീനിൽ പാടില്ല. ദീനിലെ ഒരു നിയമങ്ങളിലും എന്തില്ല, ദററുമില്ല ദിറാറുമില്ല, അത് വരുന്ന ഒന്നും ദീനിൽ അനുമതി നിയമല്ല. അതാണ് ഈ ഹദീസിന്റെ അർത്ഥം, മഹത്തായ ഹദീസാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ ഈ ദറർ എന്ന വാക്ക് പ്രയോഗിച്ച സന്ദർഭങ്ങൾ തലാഖിനെ കുറിച്ച് പറയുമ്പോൾ വലാ തുംസികുഹുന്ന ദിറാറൻ ലിതഅതദു, നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി പിടിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ എന്താണ്ടായത്, തലാഖ് ഉള്ളു എന്നിട്ട് ഇദ്ദ കഴിയാനാവുമ്പോ ഇയാൾക്ക് തിരിച്ചെടുക്കാനുള്ള അവസരമാണ് ഇദ്ദ, അപ്പൊ തിരിച്ചെടുക്കും, എന്നിട്ട് വീണ്ടും തലാഖ് ഉള്ളു, തിരിച്ചെടുക്കാനുള്ള സമയം വീണ്ടും തലാഖ്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ട് മൂന്നവണേ പറ്റുള്ളൂ. അപ്പൊ ആർക്കാ അതുകൊണ്ട് പ്രയോജനം? ആർക്കാ? സ്ത്രീകൾക്ക്. ഇങ്ങനത്തെ മാലിന്യങ്ങളെ പിടിയിരുന്നവരെ രക്ഷപ്പെടുത്താനാണ് ഇസ്ലാമിന്റെ നിയമം. പുരുഷനും സ്ത്രീക്കും ഹൈറാണ് ഇസ്ലാമിന്റെ ഓരോ നിയമം. അതുപോലെ കച്ചവടവുമായി ബന്ധപ്പെട്ട്, കുട്ടികളെ വളർത്തുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ആയത്തുകളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞത് കാണാം. ഏത് നിയമമാകട്ടെ അത് ഒരാൾക്ക് ഉപദ്രവവും ദ്രോഹവും ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ ദീനിൽ അനുവദനീയമല്ല. അതിനുവേണ്ടി ചെയ്യുക എന്നത് ദീനിൽ അനുവദനീയമല്ല. ലാബറ ഉപദ്രവം എന്നത് ദീനിലില്ല. ഒരു നിലക്കും ദീനിൽ ഒരു നിയമവും യഥാർത്ഥത്തിൽ ഉപദ്രവകരമല്ല, ഹൈറാണ്. അതുപോലെ ദിറാർ കരുതിക്കൂട്ടി ഉപദ്രവിക്കുക എന്നതും ദീനിൽ ഒരു നിലക്കും അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. അതിന് പല വശങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഏത് നിയമമാകട്ടെ, ഏത് പ്രത്യേകിച്ച് ജനങ്ങളുമായിട്ട് ഇടപാട് വരുന്ന നിയമങ്ങൾ, നിക്കാഹും തലാഖും അതുപോലെ കച്ചവടവും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതും അയൽവാസികളും തമ്മിലുള്ളതും ഏതേത് നിയമമാകട്ടെ, എന്തില്ല, ദീനിൽ ഒരു നിയമവും ദിറാറിന് വേണ്ടി ഒരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് ഹറാമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ദററ വലാ ദിറാർ, ഉപദ്രവമില്ല ഉപദ്രവം ഏൽപ്പിക്കലുമില്ല. വല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലം വബാരക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു.